എന്നിൽ, അതായത് നാം ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന പഴയ സ്വഭാവം, അതിൽ നന്മ വസിക്കുന്നില്ല. താങ്കൾ അത് ഗ്രഹിച്ചിട്ടുണ്ടോ? താങ്കളിൽ ഒരു നന്മയും ഇല്ല എന്ന് താങ്കൾ ഗ്രഹിച്ചിട്ടുണ്ടോ?
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
തിന്മ ചെയ്യുന്ന മനുഷ്യനെ കാണുമ്പോൾ നാം ഒക്കെ ചിന്തിക്കും, ഇവനൊന്നും നല്ലത് ചെയ്യുവാൻ ആഗ്രഹമില്ലേ എന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും നല്ലത് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കുന്നില്ല. പലപ്പോഴും എന്ന് ഞാൻ പറയുമ്പോൾ സ്വന്തം പരിശ്രമത്താൽ ഒരിക്കലും അതിന് സാധിക്കുന്നില്ല എന്നതത്ര യാഥാർത്ഥ്യം. ഓരോരുത്തരും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് നല്ലത് മാത്രമേ ചെയ്യൂ, നല്ല കാര്യങ്ങളെ പറയൂ, നല്ല വഴികളിലേ പോകൂ എന്നൊക്കെ ചിന്തിച്ച് തീരുമാനിച്ചാണ് ആരംഭിക്കുന്നത്. എന്നാൽ വൈകുന്നേരം തിരിച്ചുവന്ന് ഉറങ്ങുവാൻ കിടക്കുമ്പോൾ പകൽ ചെയ്തതായ ചീത്തയായ കാര്യങ്ങളെല്ലാം മനസ്സിൽ വരുന്നു. ഇങ്ങനെ പരിശ്രമിച്ച് പരിശ്രമിച്ച് പരാജയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവോ താങ്കൾ? എങ്കിൽ അല്പസമയം നമുക്ക് ഒരുമിച്ച് എങ്ങനെ ഈ നിരാശയിൽ നിന്നും പരാജയത്തിൽ നിന്നും വെളിയിൽ വരാം എന്നൊന്ന് ചിന്തിക്കാം. റോമാലേഖനം 7-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മിലുള്ള ആ പഴയ സ്വഭാവത്തെക്കുറിച്ചും പുതിയ സ്വഭാവത്തെക്കുറിച്ചും ആയിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു. 15-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാം, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്ര ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പഴയ സ്വഭാവം കൽപ്പന ലംഘിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ അത് മോഹം ആകുന്നുവല്ലോ, അങ്ങനെയാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുതിയ സ്വഭാവം മോഹിക്കുന്നത് തെറ്റാകുന്നു എന്ന് സമ്മതിക്കുന്നു. താൻ ന്യായപ്രമാണം ലംഘിച്ചതിനാൽ പൌലോസ് ന്യായപ്രമാണത്തോട് ഗുസ്തി പിടിക്കുകയല്ല, പിന്നെയോ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ന്യായപ്രമാണം നല്ലതാകുന്നു എന്ന് സമ്മതിക്കുകയാകണം. 17-ാം വാക്യം, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ദാ കിടക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ മേലിൽ ഞാനല്ല, അതായത് പുതിയ സ്വഭാവമല്ല ഇത് പ്രവർത്തിക്കുന്നത്, പിന്നെയോ എന്നിൽ വസിക്കുന്ന പാപം, അതായത് പഴയ സ്വഭാവം. നോക്കണേ, പൌലോസിന് ഇപ്പോഴും ആ പഴയ സ്വഭാവമുണ്ട്. 18-ാം വാക്യം, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താൽപര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. എത്ര വാസ്തവമില്ലേ. ഈ പോരാട്ടത്തിൽ പൌലോസ് രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ദൈവമക്കളായ നമ്മിൽ അനേകരും പഠിക്കേണ്ട കാര്യമത്രേ ഇത്. എന്നിൽ, അതായത് നാം ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന പഴയ സ്വഭാവം, അതിൽ നന്മ വസിക്കുന്നില്ല. താങ്കൾ അത് ഗ്രഹിച്ചിട്ടുണ്ടോ? താങ്കളിൽ ഒരു നന്മയും ഇല്ല എന്ന് താങ്കൾ ഗ്രഹിച്ചിട്ടുണ്ടോ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഈ ജഡത്തിൽ ചെയ്യുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്രയെത്ര മതഭക്തരായ ആളുകൾ ഇന്നുണ്ടെന്നറിയാമോ? അവർ അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുടങ്ങാതെ കർമാനുഷ്ഠാനങ്ങളിൽ മുഴുകുകയും അവർ പല പല സ്ഥലങ്ങളിൽ പോകുകയും അവർ തേനീച്ചയെപ്പോലെ ധൃതി പിടിച്ച് ഓടി നടക്കുന്നു. എന്നാൽ തേൻ ശേഖരിക്കുന്നില്ല എന്നതത്രേ വാസ്തവം. എത്രയെത്ര കമ്മിറ്റികളിലുണ്ട്, സുവിശേഷ സംഘങ്ങളുടെ അധ്യക്ഷസ്ഥാനത്ത് അവർ ഉണ്ടായിരിക്കും. തങ്ങളുടെ പരിശ്രമത്താൽ സഭാകാര്യങ്ങൾ പോലും നടത്തുവാനുള്ള ശ്രമത്തിലായിരിക്കും അവർ. ഇതൊക്കെ ചെയ്തിട്ട് അവർ ചിന്തിക്കുന്നത് തങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാകുന്നു എന്നത്രേ. ആധ്യാത്മിക കാര്യങ്ങളിൽ അവർ ധൃതി പിടിച്ച് ഓടി നടക്കുന്നെങ്കിൽ തന്നെ ക്രിസ്തുവുമായി യാതൊരു സജീവ ബന്ധവും ഇല്ലാത്തവരത്രേ അവർ. ക്രിസ്തുവിന്റെ ജീവിതം അവരിൽ കൂടി ജീവിച്ചു കാണുന്നില്ല. ജഡത്തിൽ തങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഇവയൊക്കെ ചെയ്യുവാനുള്ള ശ്രമത്തിലാണവർ. പൌലോസ് തന്റെ ജീവിതത്തിൽ പഠിച്ചത് ഈ കൂട്ടർ ഇതുവരെ പഠിച്ചിട്ടില്ല. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഇതൊന്ന് വ്യക്തിപരമാക്കിക്കൊള്ളട്ടെ. ഈ പറയുന്ന എന്റെ ജഡത്തിൽ ഞാൻ ചെയ്യുന്നത്? ദൈവം വെറുക്കുന്നു. ദൈവം അത് സ്വീകരിക്കില്ല, ദൈവം അത് ഉപയോഗിക്കില്ല. ജഡത്തിൽ നിന്നുമാകുമ്പോൾ അതൊരു നന്മയും ഇല്ലാത്തതാകുന്നു. താങ്കൾ അത് പഠിച്ചിട്ടുണ്ടോ? അതൊരു അതിമഹത്തായ പാഠമാകുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്ന്, യോഹന്നാന്റെ സുവിശേഷം 3:6. എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് 1 യോഹന്നാൻ 3:9 നാം വായിക്കുന്നു. ഹോ, എത്ര അത്ഭുതാവഹമാകുന്നു! നമുക്കൊരു പുതിയ സ്വഭാവം നൽകിയിരിക്കുന്നു. ആ പുതിയ സ്വഭാവം പാപം ചെയ്യില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ഈ പുതിയ സ്വഭാവം പാപം ചെയ്യില്ല. അഥവാ ഞാൻ പാപം ചെയ്യുമ്പോൾ അത് പഴയ സ്വഭാവമത്രേ. പുതിയ സ്വഭാവം അങ്ങനെ ചെയ്യില്ല. പുതിയ സ്വഭാവം പാപത്തെ വെറുക്കുന്നു. പാപം ചെയ്തിട്ട് ഞാൻ ഉറങ്ങുവാൻ ശ്രമിച്ചാൽ പുതിയ സ്വഭാവം എന്നെ ഉറങ്ങുവാൻ സമ്മതിക്കില്ല. അതെന്നോട് പറയും, നോക്കൂ, നീ തെറ്റാണ് ചെയ്തത്, നീ അത് ശരിയാക്കിയേ മതിയാകൂ. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ലേ? നാം പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി പൗലോസ് കണ്ടുപിടിച്ചു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കൊണ്ട് പ്രവർത്തിക്കുന്നതോ? ഇല്ല. പഴയ സ്വഭാവത്തിൽ നന്മയൊന്നുമില്ല എന്നും പുതിയ സ്വഭാവത്തിൽ ഒരു ശക്തിയും ഇല്ല എന്നും പൗലോസ് മനസ്സിലാക്കി. പുതിയ സ്വഭാവം ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ജഡീക മനുഷ്യൻ ദൈവത്തോട് ശത്രുത്വമാകുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടുന്നുമില്ല, അതിന് സാധിക്കുകയുമില്ല. എന്നാൽ പുതിയ സ്വഭാവത്തിന് യാതൊരു ശക്തിയുമില്ല. ഞാൻ ആരംഭിച്ചപ്പോഴത്തെ കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു. ഒരൊറ്റ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എത്ര തീഷ്ണതയോടെയാണ് ഞാൻ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ആരംഭിച്ചതെന്നറിയാമോ? അപ്പോഴാണ് ഞാൻ മുഖമടിച്ച് മുൻപോട്ട് വീണത്. അന്ന് ഞാൻ വീണതിനേക്കാൾ കഠിനമായി ഞാൻ ഒരിക്കലും വീണിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ചിന്തിച്ചിരുന്നത് എനിക്ക് തനിയെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാമെന്നത്രേ. അതും വിശുദ്ധിയുടെ അങ്ങേയറ്റം. എന്നാൽ ഞാൻ പിന്നീട് മനസ്സിലാക്കി, ഈ പുതിയ സ്വഭാവത്തിലും ഒരു ശക്തിയുമില്ലത്രേ. അതുകൊണ്ടാകുന്നു ഒരു പ്രസംഗകന് ഒരു പ്രസംഗം കഴിയുമ്പോൾ എത്ര തീരുമാനങ്ങൾ വേണമെങ്കിലും കാണാവുന്നത്. പരാജയപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വിശ്വാസികളിൽ നിന്നും ആകുന്നു 90% തീരുമാനങ്ങളും ഇന്നുണ്ടാകുന്നത് എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെങ്കിലും ഒരു വിജയത്തിനായി താൽപര്യത്തോടെ കാത്തിരിക്കുമ്പോഴത്രേ ഒരു തീരുമാനമെടുക്കുവാൻ ഒരു പ്രസംഗകൻ പറയുന്നത്. ഉടനെ ആത്മാർത്ഥമായി തന്നെ അവർ കരങ്ങളുയർത്തും. അവർ വാസ്തവത്തിൽ പറയുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിനായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കുറെ കൂടി നല്ലതായി ഭംഗിയായി ചെയ്താൽ കൊള്ളാം എന്നെനിക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുവിശേഷകൻ തന്റെ പ്രസംഗത്തിന്റെ ഒടുവിൽ ആഹ്വാനം നൽകുന്നത്. ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാലും, ദൈവത്തോട് അടുത്തു വരുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നവർ ഒരു പുതിയ സമർപ്പണത്തിനായി തങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാലും, നിങ്ങളിൽ തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനായി നൽകുവാൻ ആഗ്രഹിക്കുന്നവർ മുൻപോട്ട് വന്നാലും, ആഹ്വാനം കേട്ടിട്ടില്ലേ? ഒരു സുവിശേഷകൻ അങ്ങനെ പറയുന്ന അവസരത്തിൽ തന്നെ അവന് എന്നെ ലഭിച്ചു. അതത്രേ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിച്ചത്. എന്റെ ആ പുതിയ സ്വഭാവം പറയുന്നു, ഞാൻ തീർച്ചയായും ദൈവത്തിനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിൽ ഒരു ശക്തിയുമില്ല. അനേകം ദൈവമക്കൾ മനസ്സിലാക്കുവാൻ പരാജയപ്പെട്ട വിഷയം അതത്രേ. ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും തീരുമാനമെടുത്ത് മുൻപോട്ട് വരുന്ന അനേകരുണ്ട്. അവർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം അതത്രേ, മുൻപോട്ട് വരിക മാത്രം, നടന്ന് മുൻപോട്ട് വരിക, ജീവിതത്തിലല്ല. അവർ ഒരു പുരോഗതിയും ഉണ്ടാക്കത്തില്ല. അവർ ഈ സത്യം ഒന്നറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 19 നോക്കിക്കാട്ടെ. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. താങ്കൾ ഈ പറഞ്ഞത് അനുഭവിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടല്ലേ? 20 ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഇത് ആ പഴയ സ്വഭാവമത്രേ. സുഹൃത്തെ, അതത്രേ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. 21 അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ആത്മാവിൽ ദൈവത്തെ സേവിക്കുവാൻ താങ്കൾ ആരംഭിക്കുമ്പോൾ ദുഷ്ടത കൊണ്ടുവരുവാൻ പഴയ സ്വഭാവം അവിടെ തന്നെ ഉണ്ടെന്നുള്ള വസ്തുത താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരുപക്ഷേ താങ്കളുടെ മനസ്സിൽ ഒരു തെറ്റായ ചിന്ത വന്നെന്നിരിക്കും. ഓരോ ദൈവപൈതലും അവൻ ഏത് അവസ്ഥയിലായിരുന്നാലും ഒരു കാര്യം സമ്മതിച്ചേ മതിയാകൂ, ഓരോ പ്രവർത്തനത്തിലും ഓരോ നിമിഷവും ദുഷ്ടത അവനോടൊപ്പം ഉണ്ടുപോലും. ഈ വലിയ സത്യം ഗ്രഹിക്കാതെ പോകുന്നത് മൂലം ക്രിസ്തീയ ജീവിതം തന്നെ ക്രമേണ തകർത്തുകളയും. 22 ഞാനൊന്ന് വായിക്കട്ടെ. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് എന്നതിന് ഉള്ളിലെ മനുഷ്യൻ എന്ന് വേണം പറയുവാൻ. അത് ആ പുതിയ സ്വഭാവമാകുന്നു. 23 വാക്യം, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു, അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിനെന്നെ ബദ്ധനാക്കി കളയുന്നു. ഇത് മനസ്സിലാക്കൂ, താങ്കൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവ പൈതലായി കഴിഞ്ഞപ്പോൾ, താങ്കളുടെ പഴയ സ്വഭാവത്തിൽ നിന്നും രക്ഷപ്പെടുകയല്ല ചെയ്തത്. എന്നിട്ടും താങ്കളുടെ പുതിയ സ്വഭാവത്തിൽ യാതൊരു ശക്തിയുമില്ല. വേറൊരു പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് എതിർക്കുന്ന പഴയ സ്വഭാവമത്രേ. അത് സത്യസന്ധനായ ഒരു ദൈവപൈതലിനെ പൗലോസ് കരഞ്ഞതുപോലെ കരയുവാൻ പ്രേരിപ്പിക്കുന്നു. 24 വാക്യത്തിൽ നാം കാണുന്നത്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നിവിടെ കരയുന്നത് ഒരു നശിച്ച, രക്ഷിക്കപ്പെടാത്ത മനുഷ്യനല്ല, രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യനത്രേ. പോരാടിയത് കാരണം തളർന്ന അവസ്ഥയിലായ ഒരു ധ്വനി ഇല്ലേ, അരിഷ്ട മനുഷ്യൻ. ഇതിൽ നിന്നും അങ്ങനെയൊരു ധ്വനി ഉണ്ടാകുന്നില്ലേ, എന്നെ ആർ വിടുവിക്കും? അവർ നിസ്സഹായനായ അവസ്ഥയിലാണ്. പഴയ യാക്കോബിനെ പോലെ അവൻ മുടന്തനായിരിക്കുകയാണ്. വെളിയിൽ നിന്നും ഒരു സഹായത്തിനാണ് അവൻ നിലവിളിക്കുന്നത്. 25 വാക്യം നോക്കിക്കാട്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസിന്റെ അടിയന്തരമായ വിളിയുടെ മറുപടി അത്ര ഇത്. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും പാപത്തിലേക്കുള്ള പഴയ സ്വഭാവത്തിന്റെ വലിയുമാകുന്നു ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവം വിടുതൽ നൽകി. വീണ്ടെടുപ്പിനെക്കുറിച്ച് വിശദമായി വിവരിക്കുന്ന 8 പരിചയപ്പെടുത്തുന്ന വാക്യമത്രേ ഇത്. വീണ്ടെടുപ്പും വിശുദ്ധീകരണവും ക്രിസ്തുവിലൂടെ വരുന്നു. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ നൽകി. അവൻ എത്ര നല്ലവനാണ്! ഈ കർത്താവിനെ ആശ്രയിച്ച് അനുസരിച്ചാണോ സുഹൃത്തെ താങ്കൾ മുൻപോട്ടു പോകുന്നത്? 8 വരുമ്പോൾ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ചർച്ച ഈ 8 അവസാനിക്കുന്നു. വാസ്തവത്തിൽ ഈ അധ്യായം 3 അതിപ്രധാന വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധീകരണം, സുരക്ഷിതത്വം, ദൈവത്തിൽ നിന്നും വേർപെടാത്ത അവസ്ഥ, ശക്തിഹീനമായ വിശുദ്ധീകരണത്തിന് വിപരീതമായ ശക്തി നിറഞ്ഞ വിശുദ്ധീകരണമത്രേ നാം ഇവിടെ കാണുന്നത്. നമ്മുടെ വിശുദ്ധീകരണത്തിനുവേണ്ടിയുള്ള ദൈവത്തിന്റെ പുതിയ പദ്ധതിയെക്കുറിച്ച്, കരുതലിനെക്കുറിച്ച് ഈ അധ്യായത്തിൽ നമുക്ക് കാണാവുന്നതത്രേ. നഗ്നപാദങ്ങളോടും മൂടാത്ത ശിരസോടും വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ തന്റെ മുൻപിൽ കാണുന്നതിന്റെ മഹത്വവും അത്ഭുതവും പൂർണമായി ഗ്രഹിക്കാതെ എരിയുന്ന മുൾപ്പടപ്പിന്റെ മുൻപിൽ നിന്ന മോശയെപ്പോലെ അതിമഹത്തായ അനുഗ്രഹീതമായ ഈ ലേഖനത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ഈ ലേഖനത്തിന്റെ ആഴത്തിൽ ഇറങ്ങിയവരാരും തന്നെ ഇല്ല എന്നതാണ് സത്യം. റോമലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് 8 എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അധ്യായത്തിലെ 1-2 വാക്യങ്ങളെങ്കിലും മനപ്പാഠം അറിയാൻ പാടില്ലാത്ത ഒരു വിശ്വാസിയും ഉണ്ടാകില്ല എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ശിക്ഷാവിധിയില്ലാതെ ഈ അധ്യായത്തിൽ കടക്കുകയും വേർപിരിപ്പാൻ കഴിയാതെ വണ്ണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ മധ്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയും ചെയ്യുന്നു എന്ന് ഒരു വ്യാഖ്യാതാവ് ഈ അധ്യായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വാസ്തവമാണില്ലേ? ഈ ജീവിതത്തിലൊരു ദൈവവൈതലിന് സന്തോഷവും സമാധാനവും ആവശ്യമാണെന്ന് നാം കാണുന്നു. പാപത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് നാം ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടത്. പാപമല്ല നമ്മുടെ ജീവിത പരിപാടികളെ നിയന്ത്രിക്കേണ്ടത്. നീതീകരിക്കപ്പെട്ട ഒരു പാപിയിൽ ഈ വിധത്തിൽ ജീവിക്കുവാനുള്ള ശക്തിയില്ല എന്ന് നാം കണ്ടുകഴിഞ്ഞു. പുതിയ സ്വഭാവത്തിന് യാതൊരു ശക്തിയുമില്ല എന്നും പഴയ സ്വഭാവത്തിന് യാതൊരു നന്മയുമില്ല എന്നും നാം ചിന്തിച്ചുവല്ലോ. എന്നാൽ പിന്നെ ഒരു ദൈവപൈതല പ്രകാരമാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്? വെളിയിൽ നിന്നുള്ള സഹായത്തിനായി പൗലോസ് അപ്പോസ്തലൻ നിലവിളിച്ചു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അതായത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ആർ എന്നെ ശക്തീകരിക്കും എന്നർത്ഥം. ഒന്ന് നല്ലതായി ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നത്രേ പൗലോസ് കരയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 7 അവസാനിപ്പിച്ചു. അതെ, 8 വിജയം വരിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. വിശുദ്ധീകരണത്തിന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്തെന്ന് ഈ 8 നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ 8 19 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനു മുൻപുള്ള അധ്യായങ്ങളിൽ 2 പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വെറുതെയെങ്കിലും സൂചിപ്പിച്ചിട്ടുള്ളൂ. 5:5 7:6. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ത്രിത്വത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പിതാവായ ദൈവം സൃഷ്ടിയിൽ എന്ന വിഷയം 1:1 മുതൽ 3:20 വരെ നാം കാണുന്നു. പുത്രനായ ദൈവം രക്ഷയിൽ 3:21 മുതൽ 7:25 വരെ നാം കാണുന്നു. പരിശുദ്ധാത്മാവായ ദൈവം വിശുദ്ധീകരണത്തിൽ 8:1-39 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നു. ഇവിടെ 8 പരിശുദ്ധാത്മാവും യഥാർത്ഥ വിശുദ്ധീകരണവും നാം കാണും. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ജീവിക്കേണ്ടതാണ്. എഫസോസിലെ വിശ്വാസികൾക്ക് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി, വീഞ്ഞുകുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരാകുവിൻ. എഫസ്യലേഖനം 5:18. വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ അവനെ പാപത്തിന്റെ ശക്തിയിൽ നിന്നും വിടുവിപ്പാനും ദൈവഹിതം പൂർണ്ണമായി നിവർത്തിപ്പാനുമുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെയാണ് വിശുദ്ധീകരണമെന്ന് പറയുന്നത്. 8:11 പാപത്തിന്മേലും മരണത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ വിജയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. 8 നമുക്കൊന്ന് കടക്കാം. 1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 7 പൗലോസ് അപ്പോസ്തോലൻ പരാജയത്തിന്റെ അനുഭവത്തെക്കുറിച്ചാണ് വിവരിച്ചത്. എന്നിരുന്നാലും അവന് തന്റെ രക്ഷ നഷ്ടപ്പെട്ടില്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കുന്നില്ലായിരുന്നു. അവനൊരു പരാജയമായിരുന്നു. ഞാനൊരു അരിഷ്ട മനുഷ്യൻ എന്നാണ് പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞത്. എന്നാൽ അവന്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കണമെന്നാണ് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് എപ്രകാരമാണ് സാധ്യമാകുന്നത്? 2 ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, ഒരു പ്രസ്താവനയാണ്. അപ്പോസ്തലനായ പൗലോസ് എന്താണ് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്രേ. ആത്മാവിന്റെ പ്രമാണം ന്യായപ്രമാണത്തിന്റെ ഒരു പ്രമാണം മാത്രമല്ല, ആത്മാവിനാൽ അനുഭവമാകുന്ന അധികാരം കൂടിയാണ്. ജീവന്റെ ആത്മാവ് എന്നാൽ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് അർത്ഥം. കാരണം അവൻ യഥാർത്ഥത്തിൽ ജീവനാണ്, അവൻ ജീവന്റെ ആത്മാവാണ്. ക്രിസ്തുയേശുവിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുയേശുവുമായി പൂർണമായ യോജിപ്പിലാണെന്നർത്ഥം. ഒരു വിശ്വാസി ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പങ്കാളിയാകുന്നതുകൊണ്ട് അവൻ വിശ്വാസിയെ സ്വതന്ത്രനാക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം നമ്മുടെ പഴയ സ്വഭാവത്തിന്മേൽ പാപത്തിനുണ്ടായിരുന്ന അധികാരമാണത്. ദൈവവുമായുള്ള കൂട്ടായ്മ പൂർണമായി അകറ്റിക്കളയുന്നതായിരുന്നു അത്. ആ പുതിയ സ്വഭാവത്തിന് ഈ ബന്ധനം ഭേദിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വലിയ ഉന്നതമായ അധികാരവും ശക്തിയും, അതായത് പരിശുദ്ധാത്മാവ് വരേണ്ടത് ആവശ്യമായിരുന്നു. ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന പുതിയ സ്വഭാവത്തിൽ കൂടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. 7 പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ മരണത്തിനധീനമായ ശരീരത്തോടാണ് ബന്ധപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവൻ ജീവിക്കുന്ന ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3-4 വാക്യങ്ങൾ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. മനുഷ്യനിൽ നീതീകരണം ഉളവാക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞിരുന്നില്ല. ന്യായപ്രമാണത്തിന്റെ കുറ്റമല്ലായിരുന്നു അത്. മനുഷ്യനിലും അവന്റെ ജഡത്തിന്റെ പാപത്തിലുമായിരുന്നു തെറ്റ്. മനുഷ്യനിൽ എന്തെങ്കിലും നന്മ ഉളവാക്കുന്നതിന് ന്യായപ്രമാണത്തിന് പൂർണമായും കഴിവില്ലായിരുന്നു. 7:18 വാക്യത്തിൽ നാം അത് വായിച്ചല്ലോ, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഇത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് തന്റെ ജീവിതത്തിന്റെ അനുഭവവുമായി ബന്ധപ്പെടുത്തിയാണ്. മനുഷ്യൻ പൂർണമായും അധപ്പതിച്ചവനാണ്. നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്നവനും തെരുവിൽ കൂടി നടക്കുന്നവരും അഥവാ ഏതെങ്കിലും പ്രത്യക്ഷമായ പാപത്തിൽ ജീവിക്കുന്നവരും മാത്രം ആകുന്നു അധപ്പതിച്ചവരെന്ന് അല്ല ഇതിന്റെ അർത്ഥം. അതിൽ ഞാനും താങ്കളും ഉൾപ്പെടുന്നുണ്ട്. അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കി തരുവാൻ പരിശുദ്ധാത്മാവിന് ഇപ്പോൾ കഴിയും. ബലഹീനവും പാപമയവുമായ ജഡത്തിൽ ഒരു വിശുദ്ധ ജീവിതം ഉളവാക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ന്യായപ്രമാണത്തിന് നമ്മെ ഉയർത്തുവാൻ കഴിയില്ല. അതിനാൽ ഒരു പുതിയ പ്രമാണം നൽകി, അതാണ് പരിശുദ്ധാത്മാവ്. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അതിനാൽ ഈ പുതിയ പ്രമാണത്തിന്മേലാണ് ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. നമ്മുടെ കഴിവിൽ നാം നമ്മെ തന്നെ ഉയർത്തുവാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഒരിക്കലും ഉയർത്തുവാൻ കഴിയുകയില്ല. ഞാൻ നല്ലവനായി ജീവിക്കുവാൻ പോകുകയാണ് എന്ന് നമ്മിൽ പലരും പലപ്പോഴും തീരുമാനങ്ങൾ എടുത്തിട്ടില്ലേ? എന്നാൽ എപ്പോഴെങ്കിലും നമുക്ക് നല്ലവരായി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പഴയ കാര്യങ്ങൾ തന്നെയല്ലേ നാം വീണ്ടും പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്? ഈ അസാധ്യമായ പുതിയ കാര്യം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതിനായിട്ടാണ് അവൻ സ്വന്ത പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചത്. പാപമൊഴികെ ക്രിസ്തുവിന് നമ്മുടെ ജഡം പോലെയുള്ള ജഡമായിരുന്നു ഉണ്ടായിരുന്നത്. എബ്രായ ലേഖന എഴുത്തുകാരൻ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. എബ്രായ 2:14, 16, 17 വാക്യങ്ങളിൽ വീണ്ടും എബ്രായ ലേഖന എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നു, 10:5 വാക്യത്തിൽ: ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള പാപത്തെ കൈകാര്യം ചെയ്യുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതാണ്. അവൻ ക്രൂശിൽ വെച്ച് പാപജഡത്തെ ന്യായം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. അതിനാൽ ഇനിയും മനുഷ്യരുടെ മേൽ യാതൊരു അവകാശവും പാപത്തിനുന്നയിക്കുവാനില്ല. പാപത്തെ തന്നെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ക്രിസ്തു നമ്മോട് ഏകീഭവിച്ചു. നമ്മുടെ ശരീരങ്ങളിൽ പാപം ശിക്ഷാവിധിക്കിരയായിത്തീർന്നു. ചിലർ ചിന്തിക്കുന്നത് പോലെ പാപം നീക്കപ്പെട്ടിട്ടില്ല. ഈ ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെടേണ്ടവയാണ്. ആത്മീയ ശരീരം ഉയർക്കപ്പെടേണ്ടതാണ്. ശരീരത്തിലെ പാപത്തിൽ നിന്ന് ഇപ്പോൾ നമ്മെ വിടുവിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവ് വന്ന് ഈ പാപമയമായ ലോകത്തിൽ നിന്ന് നമ്മെ എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അനേകം ആളുകൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ മനോഹരമായ ഒരു കാര്യമുണ്ട്. പാപവങ്കുലമായ ഈ ലോകത്തിൽ ഇന്ന് ഞാനും താങ്കളും എവിടെയായിരിക്കുന്നുവോ അവിടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അവൻ എന്നെയും താങ്കളെയും ശക്തീകരിക്കുന്നു എന്നതത്രേ ആ കാര്യം. അത് കൂടുതൽ മനോഹരമായ സംഗതിയാണ്. നമ്മുടെ കർത്താവ് തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഇപ്രകാരം പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 17:15 വാക്യം: അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അവിടെയാണ് വിജയമുള്ളത്. ഈ ലോകത്തിൽ വിജയാളികളായ നമുക്ക് ജീവിക്കാം. ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്ന് നാം വായിച്ചു. ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതും എന്നാൽ അതിന് അസാധ്യമായിരുന്ന ആ അനുസരണത്തിന്റേതായ ജീവിതം ഉളവാക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്നത്രേ ഇതിന്റെ അർത്ഥം. തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് അതിനുള്ള ശക്തി നൽകും. അടുത്ത വാക്യത്തിൽ ഒരു പുതിയ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നാമല്ല പോരാട്ടം കഴിക്കേണ്ടത്, ഇപ്പോൾ പോരാട്ടം പരിശുദ്ധാത്മാവും ജഡവും തമ്മിലാണ്. 8:5 വാക്യത്തിൽ ഞാൻ വായിക്കുന്നു: ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ജഡത്തെ അനുസരിക്കുന്നു എന്നാണ് അർത്ഥം. അതേ സുഹൃത്തെ, താങ്കൾ ജഡീകമായ രീതിയിൽ തുടർച്ചയായി ജീവിക്കുകയും ജഡത്തിന്റെ ഇഷ്ടം അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ താങ്കൾക്ക് പുതിയ സ്വഭാവമേ ഇല്ല. കാരണം ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു വിശ്വാസിക്ക് ഒരു പുതിയ സ്വഭാവം നൽകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവന് പുതിയ സ്വഭാവത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാവുന്നതത്രേ. ഇത് മനസ്സിന്റെ ഇച്ഛാശക്തിയുടെ പ്രവർത്തനമാണ്. ഈ പോരാട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ജഡം പ്രാകൃത മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നുവെന്ന്. ജഡത്തെ മാറ്റുവാൻ ദൈവത്തിന് പരിപാടിയില്ല. പിന്നെയോ, പുതിയ ഒന്ന് അവൻ നൽകുകയാണ് ചെയ്യുന്നത്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഒരു പുതിയ പോരാട്ടത്തെയാണ് ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. പുതിയ മനുഷ്യൻ അഥവാ വിശ്വാസി ഇപ്പോൾ ശരീരത്തിൽ പാപത്തിന്മേൽ വിജയം നേടുന്നതിനായി കഴിക്കുന്ന പോരാട്ടമല്ല ഇത്. പഴയ സ്വഭാവത്തിനെതിരെയുള്ള പരിശുദ്ധാത്മാവിന്റെ പോരാട്ടമാണിത്. ഒരു വിശ്വാസിക്ക് ജഡത്തെ കൈകാര്യം ചെയ്യുവാനായി പരിശുദ്ധാത്മാവുണ്ട്. എനിക്ക് തന്നെ അതിനെ അതിജീവിക്കുവാൻ കഴിയുകയില്ല. അതിനാൽ കഴിവുള്ള ആരിലെങ്കിലും ഞാൻ അത് ഭരമേൽപ്പിക്കേണ്ടതത്രേ. വിശ്വാസികളിൽ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു. അവൻ നമ്മുടെ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ അതിനുള്ള കഴിവുമുണ്ട്. ജഡസ്വഭാവമുള്ളവർ. ഇത് സ്വാഭാവിക മനുഷ്യനെ അഥവാ പ്രാകൃത മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത്. പൗലോസ് ഇക്കാര്യം എഫെസ്യരിലെ രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇതായിരുന്നു. ജഡം എന്ന് പറയുന്നതിൽ മനസ്സും ഉൾപ്പെടുന്നുണ്ട്. മുമ്പേ ദുഷ്പ്രവൃത്തികളിൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചുവെന്ന് കൊലോസ് ലേഖനത്തിൽ പോലോസ് പറഞ്ഞിരിക്കുന്നു. അതെ, ദൈവത്തിൽ നിന്ന് അകലപ്പെട്ട പൂർണ്ണ വ്യക്തിത്വത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രാകൃത മനുഷ്യൻ ജഡകാര്യങ്ങളിൽ മനസ്സുവെക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുന്നു. അവന്റെ ആഹാരക്രമത്തെക്കുറിച്ച് ഗലാത്തിലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, ജഡത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ച് കൊലോസ് ലേഖനം മൂന്നാം അധ്യായത്തിലും നാം അത് വായിക്കുന്നുണ്ട്. ഒരു ദൈവപൈതലിൽ ഈ പഴയ ആദാമ്യ സ്വഭാവം കുടികൊള്ളുന്നു. ആയത് വാസ്തവവും അതേസമയം തന്നെ ലജ്ജാകരവുമാണ്. ജഡത്താലുള്ള ജീവിതം എന്നാൽ പരാജയം എന്നും മരണം എന്നുമാകുന്നു അർത്ഥം. ആത്മസ്വഭാവമുള്ളവരെന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം പ്രാപിച്ച് പുതിയ സൃഷ്ടികളായി തീർന്നവരാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ദൈവപൈതലായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആത്മസ്വഭാവമുള്ള അവസ്ഥ, അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് ഇന്ന് വീണ്ടും സംസാരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ, അവിടുത്തെ വചനം അനുസരിപ്പാൻ അവിടെ ഞങ്ങളെ തുടർന്നും സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും. കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-425-5882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-425-5882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഇന്നയോളമെന്നെ നടത്തി, ഇന്നയോളമെന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, രോഗശയ്യയിലെനിക്കു വൈദ്യൻ.